ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-3332-231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ്, പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@amc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-04-35. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-04-35. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. സർവശക്തനാം യഹോവേ, സ്തുതി പാടും ഞാൻ, നിനക്കായി സ്തുതി പാടും ഞാൻ. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. സർവശക്തനാം യഹോവേ, നീയും ബലം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവ സ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങളിതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് തിരുവചന ചിന്തകളുമായി കടന്നു വരുന്നു. പാപത്തിൽ ആണ്ടുപോയ ഒരു ലോകത്തിലേക്ക് അങ്ങയുടെ സൃഷ്ടിപ്പിൻ്റെ മകുട ഉദാഹരണങ്ങളായ മനുഷ്യരുടെ രക്ഷയ്ക്കായി അങ്ങയുടെ സ്വന്തം പുത്രനെ അങ്ങ് അയക്കുകയുണ്ടായി. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു രക്ഷകൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കി തരുവാൻ അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ തിരുവചന ചിന്തയോടൊപ്പം ഇന്ന് കൂടെയിരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച അല്പം വിശദീകരിച്ചാൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാണ്. വിവിധ രോഗങ്ങൾക്കും രോഗികൾക്കുമായി അതിശയകരമായ വിധം രോഗനിവാരണ മരുന്നുകളും ഉപകരണങ്ങളും അനുബന്ധമായി വൈദ്യശാസ്ത്ര രംഗത്ത് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. മുഖങ്ങൾക്ക് രൂപഭേദം വരുത്താം. തലച്ചോർ അടക്കമുള്ള അവയവങ്ങളിൽ ശസ്ത്രക്രിയ നടത്താം. അവയവങ്ങൾ മാറ്റിവെക്കാം. ശരീരത്തിനകത്തും പുറത്തും യന്ത്രങ്ങൾ ഘടിപ്പിക്കാം. നാഡി നരമ്പുകൾ രൂപഭേദം വരുത്തി നിലനിർത്താം ജീവൻ. എങ്കിലും ഒരു രോഗി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള പുനർനിർമ്മാണം സാധിക്കുകയുള്ളൂ. ഒരു രോഗി മരിച്ചാൽ ദേഹത്ത് ഒരു ഷീറ്റ് വലിച്ചിട്ട് മൃതദേഹം മോർച്ചറിയിലേക്കോ ബന്ധുക്കൾക്കോ വിട്ടുകൊടുക്കുകയോ അല്ലാതെ മറ്റൊന്നും ഡോക്ടർക്ക് ചെയ്യുവാൻ ബാക്കിയില്ല. എന്നാൽ ദൈവം ആരംഭിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ എടുത്താൽ പോലും ഒരു തരത്തിൽ മരിച്ചവരിലാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരിൽ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:1-2 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. ഒരു സുവിശേഷയോഗ പരമ്പരയുടെ അവസാനത്തിൽ ഒരു അപരിചിതൻ മുഖ്യപ്രസംഗകന്റെ അടുക്കൽ ചെന്നു. ഒരു വിശ്വാസി അല്ലെങ്കിലും മാന്യനായ ഒരു വ്യക്തിയായിരുന്നു അയാൾ. അയാൾ പറഞ്ഞു, നിങ്ങൾ കുരിശിനെയും കർത്താവിൻ്റെ മരണത്തെയും കുറിച്ച് സംസാരിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നതിന് പകരം യേശുക്രിസ്തുവിൻ്റെ പാപരഹിത ജീവിത രീതികളെ അവതരിപ്പിച്ചാൽ അതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് യേശു നല്ല ഗുരുവും നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ജീവിതവുമുള്ള വ്യക്തിയാണല്ലോ. പ്രസംഗകൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ പാപരഹിത ജീവിത രീതികളെ അവതരിപ്പിച്ചാൽ കർത്താവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തീർച്ചയായും അനുഗമിക്കും, അപരിചൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു. അട്ടെ, പ്രസംഗകൻ തുടർന്നു, നമുക്ക് ആദ്യ പടിയായി ഒരു കാര്യം ചിന്തിക്കാം. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. അതുപോലെ താങ്കൾ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് അവകാശപ്പെടാനാകുമോ? ആ മനുഷ്യൻ ആശയക്കുഴപ്പത്തിലാകുകയും അല്പം ആശ്ചര്യപ്പെടുകയും ചെയ്തു. എന്തിനാ? ഇല്ല, ഞാൻ പാപം ചെയ്യുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ പ്രസംഗകൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഒരു രക്ഷകനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു ജീവിത മാതൃക മനസ്സിലാക്കുക എന്നുള്ളതല്ല. ഒരു രക്ഷകനെ മനസ്സിലാക്കിയാൽ ആ രക്ഷകന്റെ മാതൃക നമ്മൾ പിന്തുടരും. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് മഹത്തായ ഗുണശക്തികളും സമചിന്തയും നൽകിയിരുന്നു. അവൻ പൂർണ്ണനും ദൈവത്തോട് യോജിച്ചു പോകുന്നവനുമായിരുന്നു. അവൻ്റെ ആലോചനകൾ പരിശുദ്ധവും മനുഷ്യരുടെ ലക്ഷ്യങ്ങൾ പരിപാവനവുമായിരുന്നു. എന്നാൽ അനുസരണക്കേട് മൂലം അവന്റെ ശക്തികൾ വഴിപിഴച്ചു പോകുകയും സ്വാർത്ഥത സ്നേഹത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. സ്വന്തം ശക്തിയാൽ ദോഷത്തെ തടുപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ സ്വാഭാവിക പ്രകൃതി ലംഘനം നിമിത്തം ബലഹീനമായിപ്പോയി. അവൻ പിശാചിന് അടിമയായിപ്പോയി എന്ന് മാത്രമല്ല, ദൈവം ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ എന്നേക്കും ആ അടിമത്വത്തിൽ, ആ ദാസ്യത്തിൽ തന്നെ തുടരുമായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിനുള്ള ഉദ്ദേശത്തിന് ഒരു പ്രതിബന്ധം വരുത്തി ലോകത്തെ മുഴുവനും നാശവും അരിഷ്ടതയും കൊണ്ട് നിറയ്ക്കണമെന്നായിരുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ, മാനവരാശിയുടെ ശത്രുവായ പിശാചിൻ്റെ ലക്ഷ്യം. ഈ ലോകത്തോടുള്ള സർവദോഷവും മനുഷ്യനെ സൃഷ്ടിച്ചതിൽ നിന്നുള്ളവയാണെന്ന് അവൻ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ ആദിമ നിഷ്കളങ്കാവസ്ഥയിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ അടങ്ങിയിരിക്കുന്ന ആനന്ദപൂർണമായ ഒരു കൂട്ടായ്മ ദൈവത്തോട് മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്ത ശേഷം വിശുദ്ധ സംസർഗത്തിൽ അനിഷ്ടം തോന്നുകയും തന്നിമിത്തം ദൈവസന്നിധി വിട്ടുമാറി വേറെ വഴിയാൽ സഞ്ചരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രിയ സഹോദരന്മാരെ, മാനസാന്തരപ്പെടാത്ത മനുഷ്യന്റെ സ്ഥിതി ഇന്നും അപ്രകാരം തന്നെ. അവന് ദൈവത്തോട് നിരപ്പില്ല. അവനോടുള്ള കൂട്ടായ്മയിൽ, അതായത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവന് ഇഷ്ടമല്ല. പാപിക്ക് ദൈവസന്നിധിയിൽ ഒരിക്കലും സന്തോഷമായി തുടരുവാൻ കഴിയുകയുമില്ല. വിശുദ്ധ ജീവിതമുള്ള ഒരു കൂട്ടായ്മയുടെ അവസ്ഥയിൽ നിന്ന് അവനൊരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിപ്പോകും. സ്വർഗത്തിൽ അവനൊരു പ്രവേശനമോ അവിടെ ജീവിക്കാൻ അവസരം ലഭിച്ചാൽ തന്നെയും ആ സ്ഥലം ഇത്തരത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കുകയും നടക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദപ്രദമായിരിക്കുകയുമില്ല. അവിടെ വ്യാപരിക്കുന്ന സ്വാർത്ഥരഹിതമായ സ്നേഹത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളോട് ചേർന്ന് നിൽക്കുകയില്ല. സ്വർഗത്തിൽ എല്ലാ ഹൃദയങ്ങളും ഒരുപോലെ ആ അളവറ്റ സ്നേഹത്തിൻ്റെ ഹൃദയത്തിന്, ദൈവീക ഹൃദയത്തോട് അനുയോജ്യമായി പോകും. എന്നാൽ ദൈവീക വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും വിപരീതമായി തുടരും. ഇങ്ങനെയുള്ള ആളുകളുടെ സ്വരം സ്വർഗത്തിലെ ഇമ്പസ്വരത്തോട് യോജിച്ചു പോകുകയില്ല. സ്വർഗം അവന് ഒരു പീഡന വേദി ആയിരിക്കും. അവിടെയുള്ള പ്രകാശവും സന്തോഷവും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു അനുഗ്രഹമായിട്ട് തോന്നുകയില്ല. നാം വീണുകിടക്കുന്ന പാപക്കുഴിയിൽ നിന്ന് നമ്മെ കരയറ്റുവാൻ നമുക്ക് തന്നെ സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഹൃദയം ദോഷത്തെ ചിന്തിക്കുന്നതാകുന്നു. അത് മാറ്റുവാൻ നമ്മളെക്കൊണ്ട് അസാധ്യമാണ്. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 14:4 നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള ആളുകൾക്ക് എഴുതുമ്പോൾ 8:7 അത് വിശദീകരിക്കുന്നു. വിദ്യാഭ്യാസം, സംസ്കാരം, ചിന്ത, പരിശീലനം, മാനുഷിക യജ്ഞങ്ങൾ ഇവയെല്ലാം അതതിൻ്റെ സ്ഥാനത്ത് നല്ലത് തന്നെ. എങ്കിലും ഈ വിഷയത്തിൽ, അതായത് മനുഷ്യനെ പാപത്തിൽ നിന്ന് മുക്തനാക്കുന്ന വിഷയത്തിൽ, ഈ ഗുണങ്ങളെല്ലാം തന്നെ അശക്തമായിട്ടുള്ള ഉപാധികൾ മാത്രമാണ്. അവയെക്കൊണ്ട് നമ്മുടെ സ്വഭാവ പ്രകൃതിക്ക് ഒരു ബാഹ്യമായ മാറ്റം വരുത്താമെങ്കിലും ഹൃദയത്തെ മാറ്റുവാൻ സാധിക്കുകയില്ല. ജീവന്റെ ഉറവകളെ ശുദ്ധീകരിപ്പാനും ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുകയില്ല. പാപത്താൽ അശുദ്ധരായിരിക്കുന്ന മനുഷ്യൻ ശുദ്ധനായി തീരേണ്ടതിന് മേലിൽ നിന്നുള്ള ഒരു പുതു ജീവന്റെ ശക്തി അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചേ മതിയാകൂ. ആ ശക്തിയോ ക്രിസ്തുവത്രേ. അവന്റെ കരുണയ്ക്ക് മാത്രമേ മനുഷ്യാത്മാവിൽ അന്തർലീനമായിരിക്കുന്ന നിർജീവ ശക്തികളെ സജീവമാക്കി വിശുദ്ധമായ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ശക്തിയുള്ളൂ. നമ്മുടെ കർത്താവ് പറയുന്നത് പുതുതായി ജനിച്ചില്ല എങ്കിൽ, അതായത് പുതു ജീവനിലേക്ക് വഴി നടത്തുന്ന പുതിയൊരു ഹൃദയം, പുതിയൊരു ആഗ്രഹം, പുതിയൊരു ലക്ഷ്യം, പുതിയ തരത്തിലുള്ള ചിന്തകൾ നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:3 പറയുന്നു. മനുഷ്യൻ ജാത്യാലുള്ള, അതായത് ജനിക്കുമ്പോൾ അവനിൽ ഉണ്ടായിരിക്കുന്ന സൽഗുണങ്ങളെ വികസിപ്പിച്ചാൽ, അതിനെ ഒന്ന് പരിമപ്പെടുത്തിയെടുത്താൽ മതിയാകും എന്നുള്ളത്, ജീവന് അത് ആധാരമായി മാറും എന്നുള്ള ചിന്തകളും അഭിപ്രായങ്ങളും മരണഹേതുവായ ഒരു വഞ്ചനയാണ്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവനെ സംബന്ധിച്ചിടത്തോളം ബോഷത്വമാകുന്നു. ആത്മീകപരമായി വിവേചിക്കേണ്ടതാകയാൽ അവനത് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമല്ല. ഈ ഒരു ചിന്ത നമുക്ക് വരുന്നത് 1 Corinthians 2:14 നിന്നാണ്. നിങ്ങൾ അതുകൊണ്ട് പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:7 അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇന്നും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4:12 ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോലും പ്രഖ്യാപിച്ചത്. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിലടങ്ങിയിരിക്കുന്ന അവൻ്റെ പരോപകാര താൽപര്യതയും പിതൃവാത്സല്യവും മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവൻ്റെ ആർദ്ര സ്നേഹത്തെ മാത്രം തിരിച്ചറിഞ്ഞാലും പോരാ. ന്യായപ്രമാണം സ്നേഹത്തിൻ്റെ ശാശ്വത തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് ഗ്രഹിക്കേണ്ടതിന് അതിൽ വിളങ്ങുന്ന ജ്ഞാനത്തെയും നീതിയെയും വിവേചിച്ചറിഞ്ഞാലും പോരാ. ഒരു രക്ഷകന്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിയുക എന്നതാണ് സർവപ്രധാനം. പ്രിയ ശ്രോതാക്കളെ, അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാം. അതുമല്ലെങ്കിൽ അപകടങ്ങളെയും രോഗങ്ങളെയും അല്പസമയത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ അകറ്റി നിർത്തുവാനോ പിടിച്ചു നിർത്തുവാനോ ഒരുപക്ഷേ നമുക്ക് സാധിച്ചേക്കും. ചിലപ്പോൾ അപകടത്തെ തരണം ചെയ്യുവാനും രോഗത്തിൽ നിന്ന് മുക്തമാകുവാനും നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ ഈ ഭൂമിയിൽ നമുക്കിപ്പോഴുള്ള ജീവൻ നിത്യമായി തുടരാൻ മനുഷ്യപ്രയത്നങ്ങൾക്ക് സാധ്യമല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ശേഷം അത് വാഗ്ദാനം ചെയ്ത ഒരു രക്ഷകനെ എനിക്കും നിങ്ങൾക്കും ആവശ്യമുണ്ട്. ഞാനും നിങ്ങളും പാപത്തിൻ്റെ പടുകുഴിയിൽ വീണപ്പോൾ പാപത്തിൻ്റെ ഫലമായി മരണം മനുഷ്യജീവിതത്തിന് അവസാനം കൊണ്ടുവന്നപ്പോൾ ആ മരണത്തെ മാറ്റി വീണ്ടും ജീവിതത്തിൻ്റെ വാതിൽ തുറന്നു, ജീവിതത്തിൻ്റെ വഴികളൊരുക്കി ജീവൻ്റെ അപ്പവും ജീവൻ്റെ ജലവുമായി നമ്മെ പോഷിപ്പിച്ച് നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ രക്ഷകനായി നമുക്കുണ്ട്. ഈ രക്ഷകനെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ രക്ഷകനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ രക്ഷകന്റെ മാർഗത്തിൽ നമ്മൾ ശ്രദ്ധ വെച്ച് ചലിക്കും. ഓരോ പടിയും നമ്മൾ മുന്നോട്ട് വെക്കും. നമ്മളെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അല്പം കൂടി അടുത്തു ചെല്ലും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ ലോക ജീവിതത്തിൽ, ഞങ്ങളുടെ പാപ ജീവിതത്തിൽ ഒരു രക്ഷകന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതുകൊണ്ട് നന്ദി പറയുന്നു. യേശുവേ, അങ്ങാകുന്ന രക്ഷകനെ സ്വീകരിക്കുവാൻ, അങ്ങാകുന്ന ഞങ്ങളുടെ വിമോചകനെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ രക്ഷാമാർഗത്തിൽ ഞങ്ങളും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. അങ്ങയുടെ രക്ഷയുടെ മാർഗത്തിൽ ഞങ്ങളെ ചലിപ്പിച്ച് ക്രിസ്തുവാകുന്ന ഗോവേണിയിലൂടെ ഞങ്ങൾ കയറി ഞങ്ങളുടെ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ സഹായിക്കണമേ. സകല മാനവും മഹത്വവും അങ്ങ് മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം: അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.